സമയൻ കടന്നു വന്ന എല്ലാ ദൈവമകകായും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് രാവിലെ സമയം ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 39-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സാംസ് 39, 39-ാം സങ്കീർത്തനം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കഴിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു, എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എന്റെ നാളുകളെ നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെയായിരിക്കുന്നു. ഏതു മനുഷ്യന് ഉറച്ചെന്ന് നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്ന നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്ന നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്നെ പ്രത്യാശ നിന്നിൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഫോഷന്റെ നിന്ദിയാക്കി വെക്കരുത്. ഞാൻ വാതുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എന്നിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും ഒരു ശ്വാസമാത്രയാകുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ടോ, എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എന്റെ സകല പിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതാകുന്നതിന് മുമ്പ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എന്നിൽ നിന്ന് മാറ്റണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളായിരിക്കുന്നിടത്ത് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു ദിവസം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നല്ലോ. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഭയഭക്തിയോടെ, നമ്മൾ ഭവനങ്ങളിലായിരിക്കുന്നുവെങ്കിലും ഭയഭക്തിയോടെ ഒരു ആരാധനയുടെ അന്തരീക്ഷത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹാലലി എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ആദ്യമായിട്ട് വന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്ക് 31-ന് എല്ലാവർക്കും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാം ദൈവം നമുക്ക് അവിടുന്ന് കൃപ നൽകി തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെ കേൾപ്പിച്ച എല്ലാ ദൈവവചനങ്ങൾക്കായും ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നാൽ ഇന്ന് പകൽക്കാലം ഇപ്രകാരം ഈ സൂമിൽ നമുക്ക് ഓരോരുത്തർക്കും ആരാധനയ്ക്ക് പങ്കെടുക്കുവാനായിട്ട് ദൈവം ഇപ്രകാരം ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിനും ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്, പ്ലാൻ ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും ആയിരിക്കുന്നിടത്ത് ദൈവം അവരെ സൂക്ഷിക്കുന്നതിനായി ശാരീരികമായ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് വിടുവിക്കുന്നതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ 39-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ കൂടെ മൂന്ന് വിധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു അറിവ് തരുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിൽ കൂടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഒന്ന് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാനായിട്ട് നാം അറിഞ്ഞിരിക്കണം. രണ്ട്, നാം എത്ര ക്ഷണികരാണെന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം. മൂന്നാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം, നാം പരദേശികൾ, അന്യരും പരദേശികളും ആയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ ഒന്നാമത്തെ വാക്യത്തില് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞിരിക്കുന്നത്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പുതുവർഷത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു പുതുവർഷ ഒരു ചിന്തയായിട്ട് നമ്മൾ ഏറ്റെടുക്കുക. പ്രൈസ് ഗോഡ്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുമെന്നും ഞാൻ പറഞ്ഞു. കടിഞ്ഞാണെന്ന് പറഞ്ഞൊരു പദം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ നാവിനെ നമ്മൾ കടിഞ്ഞാണിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. 141 സങ്കീർത്തനം അതിന്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു, യഹോവേ എന്റെ വായിക്ക് ഒരു കാവൽ നിർത്തി എന്റെ ആദരദ്വാരം കാക്കണമേ. പ്രൈസ് ഗോഡ്. എന്താണ് സങ്കീർത്തനക്കാരൻ അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്റെ വായിക്ക് ഒരു കാവൽ നീ നിർത്തി എന്റെ ആദരദ്വാരത്തെ നീ സൂക്ഷിക്കണം. ഈ നാവിന്റെ ദോഷത്തെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, യാക്കോബിന്റെ ലേഖനം 3 നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 2-8 വാക്യങ്ങളിലാണ് അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് ഞാനൊന്ന് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പുതുവർഷത്തിൽ ഈ ഒരു ചിന്ത നമ്മെ ഉടനീളം അവിടുന്ന് ഫനിക്കണം. പ്രൈസ് ഗോഡ്. അതിൻ്റെ 3, യാക്കോബിന്റെ ലേഖനം 3 അതിൻ്റെ 2, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. 7 വാക്യം, മൃഗം, പക്ഷി, ഇഴജാതി, ജലതന്തു, ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയുമിരിക്കുന്നു. 8 നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. പ്രൈസ് ഗോഡ്. എത്ര നല്ല രീതിയിലാണോ ജെയിംസ് അപ്പോസ്തലൻ ഈ കാര്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന്റെ 8 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല, അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സദൃശവാക്യം അതിന്റെ 18:21 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. അപ്പോൾ മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ആവശ്യമായിരിക്കും, നമ്മുടെ നാവുകൾക്ക് നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മള് യെശയ്യാപ്രവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യെശയ്യാപ്രവാചകൻ അതിൻ്റെ 1 മുതൽ അതിൻ്റെ 5 വരെ ഉള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവ് മറ്റുള്ളവർക്ക് കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞ് പ്രാരംഭത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, അവർക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ തേജോമയനായ അത്യുന്നതനായ ദൈവത്തിന്റെ ദർശനം യെശയ്യാവ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ 6 യെശയ്യാവിന്റെ പുസ്തകം 6 അതിന്റെ 5, 6, 7 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു, അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ 1 മുതൽ 5 വരെ മറ്റുള്ളവർക്ക് കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ യെശയ്യാവ് 6 കടന്നു വന്നപ്പോൾ അവിടെ നമ്മൾ വായിച്ചത് തന്റെ നാവിന് ഒരു ശുദ്ധീകരണം ഉണ്ടായപ്പോൾ താൻ വിളിച്ചു പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടമെന്ന് യെശയ്യാവ് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ദൈവത്താൽ താൻ ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിളിലെ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രവാചകനായിട്ട് യെശയ്യാവ് മാറ്റപ്പെട്ടു. എങ്ങനെ മാറ്റപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ നാവിനൊരു ശുദ്ധീകരണം വന്നു കഴിഞ്ഞപ്പോൾ. പ്രൈസ് ഗോഡ്. ബൈബിളിൽ ആകെ 66 പുസ്തകങ്ങൾ, അപ്പോൾ 66 അധ്യായങ്ങൾ, പ്രൈസ് ദി ലോർഡ്, യെശയ്യാവിന്റെ നാവിനൊരു ശുദ്ധീകരണം വന്നു കഴിഞ്ഞപ്പോൾ 66 അധ്യായങ്ങൾ എഴുതുവാനായിട്ട് ദൈവം തനിക്ക് കൃപ നൽകി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ 39 സങ്കീർത്തനം അതിന്റെ 3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ 3 വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നാവുകൊണ്ട് നമ്മള് എന്ത് ചെയ്യണം? നാവുകൊണ്ട് നാവിനെ നമ്മൾ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടും നമുക്കിടയാകണം. ഇവിടെ സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അപ്പോൾ തീ പിടിക്കുന്ന, ചൂട് പിടിക്കുന്ന ഒരു ആത്മീയമായിട്ടുള്ളൊരു ധ്യാനം നമ്മുടെ നാവിന് ഉണ്ടാകണമെന്നുള്ളതാണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മള് സക്കരിയ പ്രവാചകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്റെ നാവിൻ്റെതായുള്ള കെട്ട് അഴിഞ്ഞപ്പോഴാണ് ഒരു പ്രവാചകനായിട്ടുള്ള ഒരു ദൂതു വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനായിട്ട് സക്കരിയാവ് പുറത്തു വന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കുന്നിടത്ത് ഈ ആരാധനയ്ക്ക് നമ്മൾ ഒരുമിച്ച് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. സ്തുതിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഹല്ലേലൂയ, പ്രാർത്ഥിപ്പാനായും നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ നീ ചെവിക്കൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എന്റെ കണ്ണുനീർ കണ്ട് നീ മിണ്ടാതിരിക്കരുതേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ നാവ് കൊണ്ട് ഹല്ലേലൂയ നാം ദൈവത്തെ സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തോടെ പ്രാർത്ഥിപ്പാനായിട്ടും നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് താൻ പറഞ്ഞിരിക്കുന്നത്, യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ, എന്റെ കണ്ണുനീർ കണ്ട് നീ മിണ്ടാതിരിക്കരുതേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാവിലെ സമയം നമുക്ക് ഹല്ലേലൂയ ലഭിക്കുന്നതായിട്ടുള്ള സന്ദേശം എന്നത് ചോദിച്ചാൽ, നമ്മുടെ നാവുകൾ വ്യർത്ഥമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ അത് ഉപയോഗിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി അതിൻ്റെ 2-ാമത്തെ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ എത്ര ക്ഷണികനെന്ന് നമുക്കൊരു അറിവുണ്ടാകും. അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവേ എൻ്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെയുമായിരിക്കുന്നു. ഹല്ലേലൂയ. നീ എന്റെ നാളുകളെ 4 വിരൽ. അതിനെക്കുറിച്ച് ചിന്തകന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, 4 വിരൽ എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ, അത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതാണ് ഈ 4 വിരൽ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവമേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോക ജീവിതം, ഹല്ലേലൂയ, ഞൊടി നേരത്തേക്കും മാത്രമുള്ളെന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രൈസ് ദ ലോർഡ്. ഓ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കൊരു ബിലയാം പ്രവാചകനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ബിലയാം പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. എന്നാൽ ബിലയാമിന്റെ അവസാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വാൾ കൊണ്ട് താൻ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ദൈവജനത്തിന് ശാപം വരുവാനുള്ള ചതിയെല്ലാം ചെയ്തു വെച്ചതായിട്ടുള്ളൊരു പ്രവാചകനായിരുന്നു ബിലയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കുവാനായിട്ട് ബിലയാമിന് കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ഇവിടെ സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുകയാണ്, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. ഹല്ലേലൂയ. അത് മാത്രമല്ല, എന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു, അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. പ്രൈസ് ഗോഡ്. സൗന്ദര്യത്തെയെല്ലാം പുഴുപോലെ ക്ഷയിപ്പിക്കുന്ന ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം എത്ര ക്ഷണികരാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. നമ്മുടെ നാളുകളെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ ദിവസവും ഈ 2022 ഹല്ലേലൂയ കർത്താവേ, ഓരോ ദിവസവും ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇനിയും ഹല്ലേലൂയ. എന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണ്. എന്റെ അവസാനത്തെ ചില വാക്യങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ എന്റെ സകല പിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 3-ാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അറിവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ നമ്മൾ അന്യരും പരദേശികളുമാണ്. ഹല്ലേലൂയ. നമ്മുടെ പൂർവ പിതാക്കന്മാരെ പോലെ ഹല്ലേലൂയ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയണം. ഇവിടെ ഞാൻ അന്യനും പരദേശിയുമാകുന്നു. ഹല്ലേലൂയ. നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവ എബ്രായലേഖനം 11-ാം അധ്യായം അതിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 47:9 വായിക്കുമ്പോൾ ഹല്ലേലൂയ, യാക്കോബ് ഫറവോനോട് പറയുന്ന ഒരു കാര്യം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ 1 പത്രോസ് 2:11 വായിക്കുമ്പോൾ അവിടെയും പത്രോസ് അപ്പോസ്തലം പറഞ്ഞിരിക്കുന്നത് പ്രവാസികളും പരദേശികളും എന്നുള്ളൊരു ഭാഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. ആ അറിവ് നമ്മെ നിത്യതയിലേക്ക് നടത്തണം. എന്താണെന്നറിയാമോ? ഇവിടെ താൽക്കാലികമായിട്ട് നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ നമ്മൾ അന്യരും പരദേശികളുമാണെന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. ഹല്ലേലൂയ. നാം ക്ഷണികരാണെന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന നാവ് കൊണ്ട് നാം ദൈവത്തെ സ്തുതിപ്പാനായിട്ട് നാം കടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നാവ് കൊണ്ട് ദോഷം ചെയ്യാതെ വണ്ണം നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ പുതുവർഷത്തിൽ ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഹല്ലേലൂയ, ഈ ഒരു തിരിച്ചറിവും ഒരു അറിവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി നമുക്ക് മുന്നേറുവാനായിട്ട് ഈ പുതുവർഷത്തിൽ സ്വർഗതല ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന നാവ് കൊണ്ട് പാപം ചെയ്യിക്കുവാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും, ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായെ കടിഞ്ഞാണ്ടിട്ട് സൂക്ഷിക്കുമെന്നും ഞാൻ പറഞ്ഞു. ഈ ഒരു തീരുമാനം ഈ പുതുവർഷത്തിൽ നമുക്കുണ്ടായിരിക്കട്ടെ. ആർക്കും ദോഷം വരുന്നതായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുവാനായിട്ടിടയാകരുത്. എല്ലാവരുടെയും നന്മകൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കീനെന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പുതുവർഷത്തിൽ ഹല്ലേലൂയ, ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ധാരാളം നന്മകൾ നൽകി കൊടുത്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ദൈവം നമുക്ക് ഈ പുതുവർഷത്തിൽ നൽകിത്തന്നത്. ഹല്ലേലൂയ. നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ആയുസ് എന്തെന്ന്, നമ്മുടെ ക്ഷണിയാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ഇവിടെ നമ്മൾ വന്യരും പരദേശികളും എന്ന് മനസ്സിലാക്കുവാൻ, ഇന്ന് പകൽക്കാലം ഈ ദൈവവചന ചിന്തയിൽ കൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിന്തയിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്.